ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർ, കൂട്ടുവേലക്കാർ, സഹോദരി സഹോദരങ്ങൾ, ഗായക സംഘം എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ദുസ്തുല്യനാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. തുടർന്നുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെല്ലാവരും അങ്ങേ കാത്തിരിക്കുന്നു. രാത്രി ഞങ്ങൾക്ക് ആവശ്യമായ ദൂത സന്ദേശം അരുളപ്പാട് അവിടെ നൽകുമാറാകണമേ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമേ. സംശയങ്ങൾക്ക് നിവാരണം വരുത്തണമേ. ഇവിടുന്ന് മടങ്ങുമ്പോൾ ദൈവനോട് സംസാരിച്ചു ഇടപെട്ടു എന്നുള്ള വലിയ തൃപ്തി അടിയങ്ങളെ ഭരിക്കുവാൻ കൃപ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങേ പ്രതികരിക്കുവാൻ അടിനെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശബ്ദവാഹിയാക്കി അടിനെ തീർക്കണമേ. യേശുവിൻ നാമത്തിൽ വിനീതമായി അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. പൗലോസ് അതുവഴി നടക്കുമ്പോൾ പല വേദിക്കല്ലുകളുണ്ട്. അതിൽ ഒരു വേദിക്കല്ലിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അജ്ഞാത ദേവനൻ. അവനവൻ അറിയാവുന്ന ദൈവത്തെ പോലും ആരാധിക്കാൻ മനുഷ്യന് സമയം തികയാതിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യന് സമയം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുള്ളവനായിരിക്കുന്നു. അപ്പോഴാണ് അവർക്കറിയാവുന്ന ദൈവം അല്ലാതെങ്ങാണോ അവരറിയാത്ത ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് ഞങ്ങളുടെ വക ആരാധന കിട്ടണമെന്നുള്ള നിർബന്ധത്തോടെ, ആവേശത്തോടെ അവരൊരു വേദിക്കല് അവിടെ സ്ഥാപിച്ചിരിക്കുക. അത്രയ്ക്ക് ഭക്തരായ, അത്രയ്ക്ക് ദൈവവിശ്വാസികളായ, അത്രയ്ക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആവേശമുള്ള ഈ ഓഡിയൻസ്, ആ ജനവർഗം, അവരോടാണ് പൗലോസ് ലീഹ പറയുന്നത്, നിങ്ങൾ ഭക്തരായിരിക്കാം, നിങ്ങൾ ദൈവവിശ്വാസികളായിരിക്കാം, നിങ്ങൾക്കിനി അറിയാൻ വയ്യാത്ത ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ അവരെ ആരാധിക്കുവാൻ ആവേശമുള്ളവരായിരിക്കാം. പക്ഷേ നിങ്ങൾക്കൊരു ന്യൂനതയുണ്ട്, നിങ്ങൾക്കൊരു കുറവുണ്ട്. അത് മറ്റൊന്നുമല്ല, അജ്ഞത, അറിയായ്മ, ഇഗ്നോറൻസ്. ഇഗ്നോറൻസ്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. എന്നാൽ ദൈവത്തിന് ഇപ്പോൾ നമ്മോടൊരു ആജ്ഞയുണ്ട്. എന്ത്? മാനസാന്തരപ്പെടണം. ചില വർഷങ്ങൾക്ക് മുൻപ് ഡെറാഡൂണിൽ ഞാനൊരു ബൈബിൾ കോളേജ് സന്ദർശിക്കുക. ആ സമയത്ത് തൊട്ടടുത്തുള്ള ഒരു മൊണാസ്ട്രി, ബുദ്ധ മൊണാസ്ട്രി സന്ദർശിക്കാനിടയായി. അവിടെ അന്ന് കാലിഫോർണിയയിൽ നിന്ന് ബുദ്ധമതസ്ഥരുടെ പരമോന്നത ഗുരുക്കന്മാരിൽ 2-ാം സ്ഥാനം അർഹിക്കുന്നയാള് വന്ന് ക്ലാസ് എടുക്കുകയാണ്. ഞാനും അല്പസമയം ആ ക്ലാസ്സിൽ പങ്കെടുത്തു. ക്ലാസ് കഴിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞാന് എന്റെ ബാല്യകാലം മുതൽ താലോലിച്ചു നടക്കുന്ന ഒരു സംശയം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ്, ഗുരു, ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ബുദ്ധൻ പഠിപ്പിച്ചതായി, ദുഃഖങ്ങൾക്ക് കാരണം ആഗ്രഹമാണ്, നിർവ്വാണം പ്രാപിക്കണമെങ്കിൽ, മോക്ഷത്തിലെത്തണമെങ്കിൽ, നമ്മൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആഗ്രഹങ്ങളെ നിഗ്രഹിക്കണം. നിർവ്വാണം പ്രാപിക്കുവാൻ, മോക്ഷത്തിലെത്തുവാൻ, സ്വർഗത്തിലെത്തുവാൻ മാർഗം ബുദ്ധൻ പഠിപ്പിച്ചു, ആഗ്രഹത്തെ നിഗ്രഹിക്കണമെന്ന്. എന്റെ സംശയം ഇതാണ്, എന്തേ, സ്വർഗത്തിൽ പോവുക എന്ന് പറയുന്നത് ഒരു ആഗ്രഹമല്ലേ? മോക്ഷത്തിലെത്തുക എന്ന് പറയുന്നത് ഒരു ആഗ്രഹമല്ലേ? നിത്യതയിൽ എത്തുക എന്ന് പറയുന്ന ഒരു ആഗ്രഹമല്ലേ? അതും കൂടെ നിഗ്രഹിക്കണോ? അദ്ദേഹം എന്റെ തോളിൽ തട്ടി ഇങ്ങനെ പറഞ്ഞു, സൺ, ഇറ്റ്സ് നോട്ട് സോ. അദ്ദേഹനോട് പറയുക, മോനെ, അങ്ങനെയല്ല. ബുദ്ധൻ പഠിപ്പിച്ചത് ഞാൻ നന്നായി പഠിച്ചത് ആ സ്കൂളിൽ വെച്ച് മാർക്കും എനിക്ക് കിട്ടിയത് അതിന് ഉത്തരമെഴുതി. പക്ഷെ അദ്ദേഹം പറയുക, ബുദ്ധൻ അങ്ങനല്ല പഠിപ്പിച്ചത്. കോസ് ഓഫ് സോറോ ഈസ് ഇഗ്നോറൻസ്. ബുദ്ധൻ പഠിപ്പിച്ചതായി ഞാൻ പഠിച്ചത് ദുഃഖങ്ങൾക്ക് കാരണം ആഗ്രഹമാണെന്ന്. എന്നാൽ ഇന്ന് ബുദ്ധമതസ്ഥരുടെ വേദശാസ്ത്രികൾ, പരമോന്നത നേതാക്കന്മാർ, ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നു ദുഃഖങ്ങൾക്ക് കാരണം അജ്ഞതയാണെന്ന്, അറിയായ്മയാണെന്ന്, ഇഗ്നോറൻസ് ആണെന്ന്. ഞാൻ അന്ധാളിച്ചു പോയി. അവിടെ നിന്ന് മടങ്ങുമ്പോൾ അല്പസമയം ഞാൻ ചിന്തിച്ചു, ആഹാ, ഇവരിങ്ങനെ പറയാൻ കാര്യം എന്താ? ഓ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്നെ ഉടനെ ഈ വാക്യം ഓർമ്മിപ്പിച്ചു. ബുദ്ധനല്ലെന്ന് പറഞ്ഞത്, ബുദ്ധമത ഗുരുക്കന്മാരല്ലിത് പറഞ്ഞത്, സാക്ഷാൽ പൗലോസ് ലീഹ 2000 വർഷം മുമ്പേ ബുദ്ധിജീവികളോട് പറയുക, നിങ്ങൾ നശിക്കും, നശിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ അറിയായ്മയുണ്ടല്ലോ, അജ്ഞതയുണ്ടല്ലോ, ഇഗ്നോറൻസ് ഉണ്ടല്ലോ, അതിന് പരിഹാരം വരുത്തണം. അതിന് പരിഹാരം എങ്ങനെയാ? മാനസാന്തരപ്പെടണം. അറിയേണ്ട കാര്യം അറിയേണ്ടതുപോലെ അറിഞ്ഞ്, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് നിത്യതയിലെത്തുവാൻ കഴിയത്തുള്ളൂ.
ആത്യന്തിക ദുഃഖം, സ്വർഗത്തിൽ എത്താതിരിക്കുന്ന ദുഃഖം, നരകത്തിൽ പോകുന്ന ദുഃഖം, അത് ഒഴിവാക്കണമോ? എന്തു വേണം? അജ്ഞത തുടച്ചു മാറ്റി അറിയേണ്ട സത്യം അറിയേണ്ടതുപോലെ അറിയണം. ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്നവർക്ക് വന്നു ഭവിക്കുന്ന ചില തെറ്റിദ്ധാരണ, ധാരണ പിശക്, അറിയായ്മ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ വന്നിരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും ക്രൈസ്തവ പശ്ചാത്തലമുള്ളവരാ, ക്രൈസ്തവ സഭാവിഭാഗങ്ങളിൽ പെടുന്നവരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ പോലും നമുക്ക് അനുഭവിക്കാവുന്ന ചില ഗതികേടുണ്ട്, അജ്ഞത കൊണ്ട്, അറിയായ്മ കൊണ്ട്, ഇഗ്നോറൻസ് കൊണ്ട്. ഏതൊക്കെയാ അത്? ഏതാനും ചിലതിലേക്ക് വിരൽ ചൂണ്ടുവാൻ ഞാൻ താല്പര്യപ്പെടുകയ. ഇന്ന് നല്ലൊരു പങ്കാളുകൾ വിചാരിക്കുന്നു തങ്ങൾ ജനിച്ച വീട് നിമിത്തം തങ്ങൾ ക്രിസ്ത്യാനികളാണ്, പിറന്ന വീട് നിമിത്തം തങ്ങൾ ക്രിസ്ത്യാനികളാ, ദൈവമക്കളാ എന്ന് കരുതുന്ന, വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെ ആരെങ്കിലും തങ്ങളുടെ ജനനം കൊണ്ട് ക്രിസ്ത്യാനിയാകുമെങ്കിൽ, ദൈവമക്കളാകുമെങ്കിൽ, സ്വർഗത്തിൽ പോകുമെങ്കിൽ, ദൈവം തമ്പുരാൻ ഇതര മതസ്ഥരോട് ക്ഷമയോദിക്കണം. മഹമ്മദീയരോട്, ഹൈന്ദവരോട്, ഇതര മതസ്ഥരോട് ദൈവം ക്ഷമയോദിക്കണം. ജനനം കൊണ്ടാരെങ്കിലും സ്വർഗത്തിലെത്തുമെങ്കിൽ, ജനനം കൊണ്ടാരെങ്കിലും ക്രിസ്ത്യാനിയാകുമെങ്കിൽ, കാര്യമെന്ത്? മറ്റവരുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ അവർ ഇതര മതസ്ഥിൽ ജനിച്ചത്, മതത്തിൽ ജനിച്ചത്. മുസ്ലിം മുസ്ലിം ആയി തീർന്നത് എങ്ങനാ? തൻ ജനിച്ച വീട് നിമിത്തമാ. ഹൈന്ദവൻ ഹൈന്ദവനായത് എങ്ങനാ? തൻ ജനിച്ച വീട് നിമിത്തമാ. എന്നാൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാകുന്നത് ജനിച്ച വീട് നിമിത്തമാണെങ്കിൽ ഇതര മതസ്ഥർ എന്തു വിളിച്ചു അവരങ്ങനെ ആകുവാൻ? ദൈവം അവരോട് ക്ഷമയോദിക്കണ്ടേ? ഇല്ല, എന്റെ ദൈവത്തിന് അങ്ങനെ ഒരു അബദ്ധം വന്നിട്ടില്ല കേട്ടോ. എന്റെ ദൈവം ജനനം കൊണ്ട് ആരെയും ക്രിസ്ത്യാനിയായി അംഗീകരിക്കുന്നില്ല. വീണ്ടും ജനനത്താൽ മാത്രമേ ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ. അംഗീകരിക്കുന്നവർ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. ചില വിചാരം നമ്മൾ മലയാളികളായതുപോലെ ദൈവമക്കളും ആകുമെന്ന. മലയാളികളാകാൻ എന്തെങ്കിലും തീരുമാനമെടുത്തവർ ദയവായി കൈ ഉയർത്താം. നമ്മൾ മലയാളികളാ, പക്ഷേ നമ്മൾ ആരും ഒരിക്കൽ പോലും മലയാളികളാകാൻ എന്ത് ചെയ്തവരല്ല, തീരുമാനിച്ചവരല്ല. നമ്മൾ എങ്ങനെ മലയാളികളായി? യാന്ത്രികമായി മലയാളികളായി. നമ്മുടെ ഉത്തരവാദിത്വം കൂടാതെ നാം പിറന്ന വീട് നിമിത്തം, നമ്മുടെ മാതാപിതാക്കൾ നിമിത്തം, നമ്മുടെ മാതാപിതാക്കൾ താമസിക്കുന്ന സ്ഥലം നിമിത്തം നമ്മൾ മലയാളികളായി. നമുക്കതിലൊരു ഉത്തരവാദിത്വം ഇല്ല. ഇതുപോലെ ആർക്കും ദൈവമക്കളാകാൻ ഒക്കത്തില്ല കേട്ടോ. ഇതുപോലെ ആർക്കും ക്രിസ്ത്യാനിയാകാൻ ഒക്കത്തില്ല കേട്ടോ. ഒരുവൻ ദൈവമകനാകുന്നത്, ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നത്, ഒരുവൻ ദൈവസഭയുടെ അംഗമാകുന്നത് ഒരു തീരുമാനത്താലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനത്താൽ ദൈവമകനായി, ദൈവമകളായി എന്ന് ഉറപ്പുള്ളവർ തന്റെ അടവുള്ളവർ കരമേറി ദൈവത്തെ സ്തുതിക്കാം. അപ്പന്റെ പേര് ജോർജ് ഉമ്മൻ, അമ്മയുടെ പേര് അന്നമ്മ ജോർജ്. അതുകൊണ്ടാണ് ഞാൻ ബഷീർ അല്ലാത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബാലകൃഷ്ണൻ അല്ലാത്തത്. അതുകൊണ്ടാണ് ഞാൻ ജെയിംസ് ജോർജ് ആയിപ്പോയത്. പക്ഷെ അതുകൊണ്ട് ഞാൻ ആരാകത്തില്ല? ദൈവമകനാകത്തില്ല. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ ദൈവസഭയുടെ അംഗമാകത്തില്ല. ഒരുവൻ ദൈവമകനാകുന്നത് വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനത്താലാണ്. ഈ തെറ്റിദ്ധാരണയുമായി ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ, ജനിച്ച വീട് നിമിത്തം, പോകുന്ന പള്ളി നിമിത്തം, വായിക്കുന്ന പുസ്തകം നിമിത്തം ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ദൈവമകനാണ് എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അജ്ഞതയോട് ഇന്ന് വിട പറയാം. ആ തെറ്റിദ്ധാരണയോട് ഇന്ന് വിട പറയാം. ആ ധാരണ പിശകിനോട് ഇന്ന് വിട പറയാം. ഒരു തീരുമാനം കൊണ്ടാണ് നാം ദൈവമക്കളാകുന്നത്. പ്രൈസ് ഗോഡ്. എന്റെ എട്ടാമത്തെ വയസ്സിൽ ആ നിർണായക തീരുമാനം കൈക്കൊള്ളുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. പ്രൈസ് ഗോഡ്. തികച്ചും ശൈശവഘട്ടം, ബാല്യദിശയ എനിക്കെന്ന് പക്ഷേ അറിയാവുന്ന നിലവാരത്തിൽ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. പ്രൈസ് ഗോഡ്. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് അന്ന് എനിക്ക് ഉറപ്പ് ബോധ്യമുണ്ടായി. ആ യേശുവിനെ ഉൾക്കൊള്ളുന്നതിന് എന്റെ പാപങ്ങൾ മോചിച്ചു കിട്ടുമെന്ന് ആ പിഞ്ചു ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു തന്നു. അന്ന് ഞാൻ യേശുവിനെ രക്ഷകനായി കൈക്കൊണ്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ 36 വർഷമായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവമകനായി ജീവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിരിക്കുക. പ്രൈസ് ഗോഡ്. പ്രിയ സ്നേഹിതരെ, സഹോദരി സഹോദരങ്ങളെ, എന്റെ പ്രിയ കേൾവിക്കാരെ, വ്യക്തിപരമായ ഒരു തീരുമാനമാണ് ഒരുവനെ ദൈവരാജ്യത്തിന് അംശയാക്കുന്നത്. ഇനി ചിലർക്കൊരു ചിന്തയുണ്ട്, തങ്ങളുടെ അറിവ്, തങ്ങളുടെ വിജ്ഞാനം, അത് നിമിത്തം തങ്ങൾ ദൈവമക്കളാകുമെന്ന്. തങ്ങളുടെ വിജ്ഞാനം നിമിത്തം, അറിവ് നിമിത്തം, വേദശാസ്ത്ര ബിരുദം നിമിത്തം, ബിരുദാനന്തര ബിരുദം നിമിത്തം, ഗവേഷണ ബിരുദം നിമിത്തം ഞാൻ ദൈവമകനാണ്, ദൈവമക്കളാണ് എന്ന് കരുതുന്ന വലിയൊരു കൂട്ടം ആളുകളുണ്ട്. അതും മറ്റൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. സപ്പോസ് ഉത്തരപ്രദേശ് ഗാസിയാബാദിൽ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷൻ എന്നൊരു എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ ജോലി ചെയ്തവർ ഒരുപക്ഷെ ഇവിടെ കണ്ടേക്കും. ഭൂഗർഭ മറ്റുമുള്ള ഒരു എയർഫോഴ്സ് സ്റ്റേഷനാണത്. അവിടെ ജോലി ചെയ്യുന്ന ഒരു കേഡറ്റ് വൈകുന്നേരം ക്വാർട്ടേഴ്സിൽ വന്ന ഭക്ഷണത്തിനിരിക്കിയ മക്കളോടൊപ്പം, ശ്രദ്ധിക്കണം, ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ വകുപ്പിന്റെ സങ്കീർണ സ്വഭാവമുള്ള ക്ലാസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്തത്. അവിടെ ജോലി ചെയ്യുന്ന ഇദ്ദേഹം വന്ന് വൈകുന്നേരം അത്താഴത്തിന് ഇരിക്കുമ്പോ മകൻ ചോദിച്ചു, പപ്പാ ഇന്ന് എന്തുവാ ചെയ്തേ ഒന്ന് പറഞ്ഞേ. പപ്പായിക്ക് പറയാൻ ഒക്കുകയല്ലേ, ക്ലാസിഫൈഡ് ഇൻഫർമേഷനാ, തികച്ചും സീക്രട്ട്, അത് പറയാൻ പാടില്ല. പക്ഷെ മകൻ, ജിജ്ഞാസുവായ മകൻ ചോദിക്കുക, പപ്പ ഇന്ന് എന്തുവാ ചെയ്തേ. അപ്പ പറഞ്ഞു, എളുപ്പം, നീ ഹോംവർക്ക് ചെയ്യടാ, വല്ലതും കഴിച്ചു പോയി ഇരുന്ന് ഹോംവർക്ക് ചെയ്യ്. അല്പം കൂടെ കഴിഞ്ഞു, മകന് മനസ്സിലായി, പപ്പ ഇപ്പോ ഡൈനിങ് ടേബിളിൽ എഴുന്നേൽക്കും പിന്നെ കിട്ടുകയില്ല ഇതുപോലെ ഒരു അവസരം. വീണ്ടും അവൻ ചോദിച്ചു, പപ്പ പ്ലീസ്, എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പ്ലീസ് പപ്പ ഒന്ന് പറഞ്ഞ് ഇന്നെന്തുവാ ചെയ്തേ. പപ്പ വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് പോയിരുന്നു ഹോംവർക്ക് ചെയ്യാൻ എളുപ്പം വല്ലതും കഴിച്ചു പിന്നെ നീ തുടങ്ങിയോ ഇങ്ങനെ. ആ അല്പനേരം അവൻ മൗനം ദീക്ഷിച്ചു. പിന്നെയും പപ്പ എഴുന്നേൽക്കാറാ എന്ന് കണ്ടപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, പപ്പ ഞാൻ പപ്പയുടെ മോന, ഓർത്തോണേ, എന്നോട് പറയത്തില്ല, പ്ലീസ് പപ്പ ഒന്ന് പറഞ്ഞ് ഇന്ന് എന്തുവാ ചെയ്തേ. പപ്പയുടെ ഹൃദയം അലിഞ്ഞു, മനസ്സലിഞ്ഞ പിതാവ് പങ്കുവച്ചു. എന്തുവാ പങ്കുവെച്ചെന്നറിയാമോ? ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ വകുപ്പിന്റെ സങ്കീർണ സ്വഭാവമുള്ള വിവരം മോനോട് പങ്കുവച്ചു. മോനോട് പപ്പ പറയുക, ഞാൻ ഇന്നൊരു സ്വിച്ച ഉണ്ടാക്കിയത് മോനെ, ആ സ്വിച്ചിൽ വിരളൊന്ന് അമർത്തിയാലുണ്ടല്ലോ ഇവിടുന്ന് ഒരു മിസൈൽ നേരെ റാവൽപിണ്ടിയിൽ ചെന്ന് വീഴും, പോകുന്ന വഴിക്ക് മറ്റൊരു സ്വിച്ചിൽ അമർത്തിയാൽ അത് ലാഹോറിലേക്ക് പൂക്കോളും. ആ സിസ്റ്റം, ആ കൺട്രോൾ സിസ്റ്റമാ ഞാൻ ഇന്നുണ്ടാക്കിയത്, അതിന്റെ സ്വിച്ചാ ഞാൻ ഇന്നുണ്ടാക്കിയതെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇവിടുത്തെ ഇന്ത്യയുടെ അനേകം മന്ത്രിമാർക്ക് ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. പ്രതിരോധ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഒരു കൺട്രോളിംഗ് ഡിവൈസ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. കേട്ടോ, എം എൽ എമാർക്ക്, എം പിമാർക്ക് ഇത് അന്യമാ. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് ഈ വസ്തുതയെ കുറിച്ച് ബോധ്യമില്ല. പക്ഷേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ എയർഫോഴ്സുകാരന്റെ മോൻ ജോമോന് ഈ വിവരം അറിയാം. ഇത്രയും ഞാൻ പറഞ്ഞത് അടുത്ത ചോദ്യത്തിന് വേണ്ടിയാ. എന്തേ, അതുകൊണ്ട് ഈ കുഞ്ഞെന്നെ എയർഫോഴ്സുകാരനാകുമോ? എയർഫോഴ്സുകാരനാണോ? പ്രതിരോധ വകുപ്പിന്റെ വ്യോമസേനയുടെ സങ്കീർണ സ്വഭാവമുള്ള കാര്യം ഇവനറിയാം. പക്ഷേ ആ അറിവ് ഇവനെ ആരാക്കുന്നില്ല, എയർഫോഴ്സുകാരനാക്കുന്നില്ല, കേഡറ്റ് ആക്കുന്നില്ല. ഇവനെ എയർഫോഴ്സുകാരനാകണം, എന്തു വേണം, പഠിക്കണം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിക്രൂട്ട്മെന്റിന് പോകണം, സെലക്ഷൻ കിട്ടണം, ട്രെയിനിങ്ങിന് പോകണം, അവസാനമായി ഇവൻ ആരാകുന്നത്, കേഡറ്റ് ആകുന്നത്. ഈ വിവരം ഇവനുണ്ടെന്നുള്ളത് സത്യമാ, ഈ വിജ്ഞാനം ഇവനുണ്ടെന്നുള്ളത് സത്യമാ. പക്ഷേ അതവനെ ആരാക്കുന്നില്ല, എയർഫോഴ്സുകാരനാക്കുന്നില്ല. ഇതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ സത്യവേദ പുസ്തകത്തെ പരാമർശിച്ച് പ്രബന്ധം അവതരിപ്പിച്ച് ഗവേഷണ ബിരുദം കരസ്ഥമാക്കാം, ദൈവമകനാകണമെന്നില്ല. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് നമ്മൾ പലരെക്കാളും വേദപുസ്തക വിജ്ഞാനം ഉണ്ടായിരുന്നു. ശ്രീ എം എസ് നമ്പൂതിരിപ്പാട് അവർക്ക് ഒരിക്കൽ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു ഉപദേശിയോട് ഇങ്ങനെ ചോദിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ഇങ്ങനെ ബൈബിളിൽ ഒരു വാക്യമുണ്ടല്ലോ, താങ്കൾക്കറിയാമോ അത് എവിടെ എഴുതിയിരിക്കുന്നേന്ന്? പാസ്റ്റർ പറഞ്ഞു, ഉണ്ടെന്ന് എനിക്കും അറിയാം, പക്ഷെ എവിടാന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ശ്രീ നമ്പൂതിരിപ്പാൾ അവർക്ക് റെഫറൻസ് ഉൾപ്പെടെ പറഞ്ഞെന്നാ കേൾവി. കേട്ടോ, പാസ്റ്ററേക്കാളും വേദപുസ്തക വിജ്ഞാനം ശ്രീ എം എസ് നമ്പൂതിരിപ്പാട് അവർക്ക് ഉണ്ടായിരുന്നു. ഡോക്ടർ രാധാകൃഷ്ണന് വേദപുസ്തക വിജ്ഞാനം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിക്ക് വേദപുസ്തക വിജ്ഞാനം ഉണ്ടായിരുന്നു. പക്ഷെ ആ അറിവ് അവരെ ആരാക്കിയില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന, യേശുവിന് ജീവിതത്തിന്റെ കർത്തൃത്വം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിച്ചില്ല. ഒരുപക്ഷെ വേറെ പുസ്തകത്തിൽ അല്പം പോലും വേണ്ടത്ര ജ്ഞാനം നമുക്കില്ലെന്ന് വന്നാലും ആ അറിയേണ്ട അറിവ് നമുക്കുണ്ട്. എന്ത്? യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. സ്തോത്രം. ഞാൻ ഇനി നരകത്തിൽ പോവുകയില്ല, ഞാൻ ഇനി തീപ്പൊയ്കയിൽ പോവുകയില്ല, ഞാൻ ഇനി ശിക്ഷിക്കപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാ, എനിക്ക് പകരം യേശു ക്രൂശിൽ മരിച്ചു. ഞാൻ ഈ യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുന്നു. ആ അനുഭവമാണ് നമ്മെ ദൈവ മക്കളാക്കുന്നത്. വൺസ് മോർ, അനുഭവമുള്ളവർ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. തെറ്റിദ്ധാരണ, ധാരണപ്പശക്, അജ്ഞത നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കും. ദൈവവിശ്വാസം നല്ലത് തന്നെ, പക്ഷെ വെറും ദൈവവിശ്വാസം നമ്മെ സ്വർഗത്തിൽ എത്തിക്കുകയില്ല. ആ ദൈവം യേശുവാണെന്നുള്ള വിശ്വാസമാണ് നമ്മെ ദൈവരാജ്യത്തിന്റെ അംശികളാക്കുന്നത്. ഇനി ചിലരുണ്ട് അവരുടെ വിചാരം, തങ്ങളുടെ പ്രവൃത്തികൾ അതാണ് തങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുന്നത്, അത് നിമിത്തം തങ്ങൾ ദൈവമക്കളാകുമെന്ന് ചിന്തിക്കുന്ന വലിയൊരു കൂട്ടവാളുകളെ കണ്ടിട്ടുണ്ട്. ചിലരെങ്കിലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പാർഷന്മാരെ ഇങ്ങനെ കിടന്ന് വാ വെക്കാതെ ആ നേരം കൂടുതൽ വല്ല വീട് വെച്ചു കൊടുക്ക, അല്ല വല്ല പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്ക, വിദ്യാഭ്യാസ സഹായം ചെയ്യ്, നിങ്ങൾ ഈ കൺവെൻഷൻ ഒക്കെ നടത്തി എന്തിനാ ഈ കാശെല്ലാം കളയുന്നേ. പരമാർത്ഥികളാ കേട്ടോ, ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് പറയുക കേട്ടോ. ശ്രദ്ധിക്കണം, അവർ പറയുന്നത് സൽപ്രവർത്തികളിൽ കൂടെ ദൈവരാജ്യത്തിന് അംശിയാകാമെന്ന്, സൽപ്രവർത്തികളിലൂടെ സ്വർഗരാജ്യത്തിന് മനുഷ്യയാകാം, ദൈവമകനാകാം, ദൈവമകളാകാം, ഇതാ അവരുടെ ചിന്ത. സ്നേഹിതരെ, സൽപ്രവൃത്തി നല്ലതാ, പക്ഷെ സൽപ്രവൃത്തി കൊണ്ട് ഒരുവൻ പോലും ദൈവരാജ്യത്തിന് അംശയാകത്തില്ല. സൽപ്രവൃത്തിയെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കറ വരണ്ട തുണിവ്, നീതിപ്രവർത്തികൾ, സൽപ്രവർത്തികൾ, മനുഷ്യന്റെ സൽപ്രവർത്തികൾ കറ വരണ്ട തുണി പോലെയാ ദൈവസന്നിധിയിൽ. കേട്ടോ, ഓർത്തു നോക്കിയേ. എന്റെ ഒരു സ്നേഹിതൻ ഭയങ്കര സ്നേഹം എന്നോട്, ബഹുമാനം എന്നോട്, തന്റെ വീട്ടിലേക്ക് എന്നെ ഭക്ഷണത്തിന് വിളിച്ചു. ഞാൻ ആദ്യം നിരസിച്ചു, പിന്നീട് ഒരു ദിവസം പിന്നെയും വിളിച്ചു, അന്നേരവും നിരസിച്ചു. നിങ്ങൾ ഓർക്കും, പാശക്ക് എന്താ പോയാ പോരെയാ, കഴിച്ചാ പോരേത്, കാരണമുണ്ട് കേട്ടോ. അടുത്തൊരു ദിവസം അദ്ദേഹം കണിശം എന്നെ കൊണ്ടുപോയി അടങ്ങു, വിളിച്ചുകൊണ്ട് പോകുക. സംഭവം ഞാൻ പോകാനും തുടങ്ങി, പക്ഷെ വീടടുക്കും തോറും ഞാൻ വേർക്കാൻ തുടങ്ങി. കേട്ടോ, വീടടുക്കുമ്പോ നല്ല സുഗന്ധം വരുന്നുണ്ട്, നല്ല ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒന്നാം തരം ഗന്ധം വരുന്നുണ്ട്, കൊതിയൂറും മണമാ വരുന്നത്, ശ്രദ്ധിക്കണേ. പക്ഷെ ഞാൻ വേർക്കാൻ തുടങ്ങി, ഞാൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. വീടടുക്കും തോറും എന്ത് പറഞ്ഞ് ഒഴിവൊഴി പറയുമെന്നുള്ള ചിന്തയാ എന്നെ ഭരിക്കുന്നത്. വിഷയം എന്താന്ന് കേൾക്കണോ? എന്നെ വിളിച്ചയാള് കുഷ്ഠരോഗിയ. മനഃപൂർവ്വം അദ്ദേഹം ഭക്ഷണത്തിൽ എന്ത് ചെയ്യുന്നില്ല, വിഷം കലർത്തിയിട്ടില്ല. കേട്ടോ, വിഷം കലർത്തുന്നുമില്ല. പക്ഷേ കുഷ്ഠരോഗിയായ മനുഷ്യൻ വിളമ്പി വെക്കുന്ന ഒന്നാം തരം ഭക്ഷണം എനിക്ക് വേണ്ടേ വേണ്ട. എന്തുകൊണ്ട്? തരുന്നയാള് കുഷ്ഠരോഗിയാ. കേട്ടോ, പാപിയായ മനുഷ്യൻ പാപത്തിന് പരിഹാരം വരുത്താതെ എത്ര സൽപ്രവർത്തി ചെയ്താലും എത്ര പുണ്യപ്രവർത്തി ചെയ്താലും ദൈവത്തിന്റെ മുമ്പിൽ കുഷ്ഠരോഗിയുടെ കയ്യിലെ അലുവാ കഷണം പോലെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തേ, അങ്ങനെ സൽപ്രവൃത്തി കൊണ്ട് ദൈവരാജ്യത്തിന് അംശയാകാമായിരുന്നെങ്കിൽ ടാറ്റായ്ക്ക്, ബിർലായ്ക്ക്, ആംബനിമാർക്ക് സ്വർഗരാജ്യത്തിന് അംശികളാകാൻ എന്തെളുപ്പമായിരുന്നു. സ്നേഹിതരെ, ആതുര സേവനം ചെയ്യുന്നവർ, ദാനധർമ്മം ചെയ്യുന്നവർ, സൽപ്രവൃത്തി ചെയ്യുന്നവർ, സാമ്പത്തിക ശേഷി നിമിത്തം എത്രയധികം ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് നിമിത്തം ഒരുവൻ ദൈവരാജ്യത്തിന് അംശയാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരുവൻ ദൈവരാജ്യത്തിന് അംശയാകുന്നത് യേശുവിന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നു അംഗീകരിക്കുന്നതിനാൽ. അങ്ങനെ വിശ്വസിച്ച് അംഗീകരിച്ച ഒരുവൻ ചെയ്യുന്ന സൽപ്രവൃത്തിക്ക് ഇഹത്തിലും പരത്തിലും പ്രതിഫലമുണ്ട്. കേട്ടോ, സ്തോത്രം. ഒന്നാമത്തെ ആവശ്യം, അടിയന്തര ആവശ്യം, ഇന്നിന്റെ ആവശ്യം, അത്യാവശ്യം, അത് മറ്റൊന്നുമല്ല, പാപമോചനം കരസ്ഥമാക്കുക, സൗജന്യമായ രക്ഷ. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ നിർവഹിച്ച ആ പദ്ധതിയെ അംഗീകരിച്ചിട്ട് യേശുവിനെ രക്ഷകനായി, കർത്താവായി സ്വീകരിക്കുക. ആ സ്ഥിതിയാണ്, ആ സ്ഥിതിവിശേഷമാണ് നമ്മെ ദൈവരാജ്യത്തിന് അംശയാക്കുന്നത്, നമ്മെ ദൈവമക്കളാക്കുന്നത്. സൽപ്രവർത്തികളല്ല നമ്മെ ദൈവരാജ്യത്തിന് അംശയാക്കുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഇനി മറ്റുള്ളവരുണ്ട്, അവരുടെ തെറ്റിദ്ധാരണ, അവരുടെ ധാരണ പിശക്, അതിങ്ങനെയാ. അവര് പറയുന്നത്, ഞങ്ങൾ അങ്ങനെ കുറെ ദാനവും ധർമ്മവും ഒന്നും ചെയ്യാതിരിക്കുന്നവരല്ല, ഞങ്ങൾ ആധ്യാത്മിക ലോകത്തിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് പറഞ്ഞാൽ നേർച്ച കഴിക്കും, കാഴ്ച നേർച്ച, കാഴ്ച സ്തോത്ര കാഴ്ച, വഴിപാട്. കേട്ടോ, പള്ളി പട്ടക്കാര് സമുദായത്തോട് ബന്ധപ്പെട്ട് ധാരാളമായി വാരിക്കോരി ചെലവഴിക്കും. വിഷയം എന്താ? ദൈവസന്നിധിയിലെത്തണം, ദൈവം അംഗീകരിക്കണം, ദൈവം പ്രസാദിക്കണം. അങ്ങനെ നേർച്ച കാഴ്ചകളിലൂടെ പാപമോചനം സിദ്ധിക്കുവാൻ, ദൈവമക്കളാകുവാൻ പരിശ്രമിക്കുന്ന വലിയൊരു കൂട്ടത്തെ കണ്ടിട്ടുണ്ട്. സ്നേഹിതരെ, അതും അബദ്ധജടിലമായ ഒരു ചിന്തയാണ്, തെറ്റിദ്ധാരണയാണ്. കേട്ടോ, അതെങ്ങനെ ഇരിക്കും ഞാൻ പറയാം. എന്റെ മറ്റൊരു സ്നേഹിതൻ മനോഹരമായൊരു വീട് വെച്ചു, ബംഗ്ലാവ്. കേട്ടോ, ഒരു ദിവസം പകൽ അതുവഴി പോകാൻ നേരത്ത് ഞാൻ അവിടെ കയറി, അദ്ദേഹം എന്നെ എല്ലാം കൊണ്ടു നടന്ന് കാണിച്ചു. കാണിച്ചപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ വൈദ്യുതി ക്രമീകരണങ്ങളാണ്. വിദേശ നിർമ്മിതമായ സാധന സാമഗ്രികൾ കൊണ്ട് ഒന്നാന്തരമായി അലങ്കരിച്ചിരിക്കുന്നു ഭവനം. ഞാൻ ഓർത്തു, എന്നെങ്കിലും വീട് വെക്കുന്നെങ്കിൽ ഇതുപോലെ വേണം എനിക്കും വീട് വെക്കാൻ. മനോഹരമായ വൈദ്യുതീകരണ ക്രമീകരണം, വയറിംഗ്, ഇലക്ട്രിഫിക്കേഷൻ. സ്വിച്ച് ഒക്കെ കണ്ട പിയാനോയുടെ കട്ട പോലെ ഇരിക്കുന്നത്. ഒന്ന് തൊട്ടാൽ കത്തും, പിന്നെ ഒന്നുകൂടെ തൊട്ടാൽ കൂടുതൽ വെളിച്ചം വരും, പിന്നെ ഒന്നുകൂടെ തൊട്ടാൽ അതിൽ കൂടുതൽ വെളിച്ചം വരും, പിന്നെ തൊടുമ്പോ കെടും. ഹോ, എന്തൊരു സൗകര്യം. കോളിംഗ് ബെല്ലിൽ അമർത്തിയാൽ പൂച്ച കരയുവാന്നോ കുയിലു പാടുവാന്നോ, അയ്യോ എന്തുവാ, നമുക്ക് സംശയം തോന്നിപ്പോവും. മനോഹരമായ ഭവനം. ഒരു ദിവസം സന്ധ്യ മയങ്ങിയ നേരത്ത് ഇത് രാത്രിയിൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് കാണുവാൻ അതുവഴി ഞാൻ പോയി. എന്ന് പറഞ്ഞാൽ പകൽ ഈ വെട്ടമൊക്കെ ഇട്ട് കണ്ട എന്തോ അറിയാനാ, രാത്രിയിലാണല്ലോ ഇതിന്റെ ആവശ്യം, ഒന്ന് കണ്ടുകളയാം. പരിസരങ്ങളിലെ ഭവനങ്ങളിൽ വെളിച്ചമുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, സന്ധ്യ മയങ്ങിയ നേരമാണ്. ഞാൻ ചെന്ന് കോളിംഗ് ബെല്ലിൽ അമർത്തി, ഒരനക്കവും കേൾക്കുന്നില്ല. വീടിനകത്ത് ആളുകളുണ്ട്, പക്ഷെ ആരും വന്ന് കടക് തുറക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെ അമർത്തി, ആരും വരുന്നില്ല. പിന്നെയും അമർത്തി, ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ സഹികെട്ട ഞാൻ കടകിൽ ആഞ്ഞുമുട്ടി. ഉടനെ കൊണ്ട് ഗ്രഹനായകൻ വരുന്നു, കടക് തുറക്കുന്ന അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ വരുന്ന വഴിയാണ്. ഞാൻ പറഞ്ഞു, അതെ. കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ ഇവിടെ കോളിംഗ് ബെല്ല് വർക്ക് ചെയ്യുന്നില്ലയോ? ഈ നേരം കൊണ്ട് അദ്ദേഹം പോയി ഒരു മെഴുകുതിരി കത്തിച്ചോണ്ട് ടീപ്പയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞു. സംസാരിച്ചു തുടങ്ങി. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, ബ്രദറെ എന്താ ഇവിടെ വെട്ടമില്ലാത്തെ? പുള്ളി ചോദിക്കുക, അന്നാള് പറഞ്ഞ ആ ഹോളിന്റെ പണി കഴിഞ്ഞോ? എട്ടമില്ലാത്ത എന്താണ് ഞാൻ ചോദിച്ചത്? പുള്ളി തിരിച്ചു ചോദിക്കുന്ന ഹോളിന്റെ വഴി തീർന്നു.
അത് കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, അല്പം കൂടെ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, വേറെ എന്താ ഇവിടെ വെളിച്ചമില്ലാത്ത?
പുള്ളി ചോദിക്കുക, ആ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞോ?
ഉത്തരം പറയുന്നില്ല, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം അദ്ദേഹം പറയുന്നില്ല. സഹി കേട്ട ഞാൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും ഞാൻ പറയണമെങ്കിൽ പ്ലീസ് പറ, ഇവിടെ എന്താ വെളിച്ചമില്ലാത്ത? ഞാൻ രാത്രിയിൽ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കാണുവാനാ ഇവിടെ വരെ കയറിയത്, ഇവിടെ എന്താ വെട്ടമില്ലാത്ത? പുള്ളി തലയ്ക്ക് കൈകൊടുത്തോട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഭാഷ ഇത് പറയാതിരിക്കാനാ ഞാൻ ഇത്രയും നേരം ബുദ്ധിമുട്ടിയത്. ഞാൻ വയറിങ് കഴിഞ്ഞു, വീടിന്റെ പണി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പക്ഷേ ഇതുവരെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന് അറിഞ്ഞുകൂടാ ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ടെന്ന്. കണക്ഷൻ തന്നിട്ടില്ല, മീറ്റർ വെച്ചിട്ടില്ല. പകൽ വന്നാൽ തോന്നും രാത്രി പ്രഭാപൂരമാണെന്ന്, പക്ഷേ സാക്ഷാൽ ഇരുട്ട് വരുമ്പോൾ മെഴുകുതിരി അന്വേഷിക്കണം. മനസ്സിലായോ? എന്തിനാ ഞാൻ ഇത്രയും പറഞ്ഞെന്ന് അറിയാമോ? ഇതുപോലെ ഇരിക്കും നേർച്ച കാഴ്ച എന്ന് പറയാനാ. പകൽ കാണിക്കാൻ കൊള്ളാം, നാട്ടുകാരെ കാണിക്കാൻ കൊള്ളാം, പള്ളിക്കാരെ പട്ടക്കാരെ കാണിക്കാൻ കൊള്ളാം, കേട്ടോ.
നമ്മുടെ നേർച്ച കാഴ്ചകളല്ല നമ്മെ രക്ഷിക്കുന്നത്, സ്വർഗീയ ഊർജ സ്രോതസ്സുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം.
വലിയ ബംഗളൊന്നും അല്ലെങ്കിലും ഒരു ചെറ്റക്കുടിലാണെങ്കിലും, കേട്ടോ, വഴിയെ പോകുന്ന കറുത്ത കമ്പിയുമായിട്ട് വീടിന് ബന്ധമുണ്ടെങ്കിൽ, കണക്ഷൻ ഉണ്ടെങ്കിൽ, രാത്രിയിൽ സ്വിച്ച് ഇട്ടാൽ വെട്ടം കാണാം.
മനസ്സിലായോ? സ്വർഗീയ ഊർജ സ്രോതസ്സായ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചവരുണ്ടല്ലോ, ഇരുട്ട് വരുമ്പോൾ വെളിച്ചമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ നിശയുടെ നിശബ്ദതയിൽ, ആ അന്ധകാര തീവ്രമായ കരാള രാത്രിയിൽ ഒരിറ്റു വെളിച്ചം നിനക്ക് കിട്ടണമെങ്കിൽ സ്വർഗീയ ഊർജ സ്രോതസ്സിനോട് വ്യക്തിപരമായ ഒരു ബന്ധം താങ്കൾക്കുണ്ടാകും. നേർച്ച കാഴ്ചയല്ല നമ്മെ രക്ഷിക്കുന്നത്, യേശു ക്രിസ്തുവിനോടുള്ള, ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം. പ്രൈസ് ഗോഡ്! അവർ ഏതിരുട്ടിലും വെളിച്ചമുള്ളവരായിരിക്കും.
ചിലർക്കൊരു ചിന്തയുണ്ട്, വേദപുസ്തകം അത് പറയുന്നത് മുഴുവനും അനുസരിച്ചിട്ട് ആർക്കാ ദൈവമക്കളാകാൻ ഒക്കുന്നേ?
ചോദ്യം തികച്ചും ആത്മാർത്ഥമായി തന്നെയാ.
പാസ്റ്ററെ ഒരാളെ കാണിക്കാമോ? ഒരാളെ,
രണ്ടുപേര് വേണ്ട, ഒരാളെ കാണിക്കാമോ?
വേദപുസ്തകം പറയുന്ന പോലെ ജീവിക്കുന്ന ഒരാളെ കാണിച്ചു തരാം.
ന്യായമായ ചോദ്യമാ, ഉത്തരം പറഞ്ഞേ പറ്റൂ.
പാസ്റ്ററെ, യേശു പറഞ്ഞ എന്തുവാ? രണ്ട് വസ്ത്രമുള്ളവൻ
ഒന്ന് കൊടുക്കണമെന്നാ. എത്ര പേരാ ഇവിടെ കൊടുക്കുന്നത്? കൊടുക്കും എപ്പോഴാ? കീറിയപ്പോ,
വേണ്ടാതെ വന്നപ്പോ. ആരുണ്ട് വേദപുസ്തകം പറയുന്ന പോലെ ജീവിക്കുന്ന ആരുണ്ട്?
ന്യായമായ ചോദ്യമാ. പക്ഷേ മറുവശത്ത് ശത്രു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മൾ തിരിച്ചറിയണം.
ഈ സത്യവേദ പുസ്തകം മുഴുവനും കൂടെ അനുഷ്ഠിച്ചിട്ടല്ല ഇവിടെ ആരും ദൈവമക്കളാകുന്നത്, കേട്ടോ
കേട്ടോ.
ഈ വേദപുസ്തകം ഒരു പ്രോസ്പെക്റ്റസ് പോലെയാ. പ്രോസ്പെക്റ്റസ് നമുക്കറിയാം, ഒരു സ്റ്റുഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു നഴ്സിംഗ് കോളേജിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലോ മറ്റോ മറ്റോ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആദ്യം വാങ്ങിക്കുന്ന രണ്ട് കാര്യമുണ്ട്, ഒന്ന് ആപ്ലിക്കേഷൻ ഫോം, മറ്റൊന്ന് പ്രോസ്പെക്ടസ്. ഈ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്ന നിർണായക ഘടകം ഏതാ? ഈ പ്രോസ്പെക്ടസ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം എന്തൊക്കെ വെച്ചിരിക്കണമെന്ന്. മാർക്ക് ലിസ്റ്റ് വെക്കണമെന്ന്, സ്വഭാവ സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന്, വരുമാന സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന്, എല്ലാം അതിനകത്തുണ്ട് കേട്ടോ. അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുവാൻ. ഈ പ്രോസ്പെക്ടസ് എന്തിനു സഹായിക്കുന്നു? ആപ്ലിക്കന്റിനെ ആപ്ലിക്കേഷൻ കൊടുക്കത്തക്കവണ്ണം സഹായിക്കുന്നു. അതിനുശേഷം സപ്പോസ് ഓർത്തു നോക്കിക്ക്, രണ്ടുപേരും ഒരുപോലെ അപ്ലൈ ചെയ്തതാ, ഒരു കുട്ടിക്ക് മറുപടി കിട്ടുന്നു, യു ആർ അഡ്മിറ്റഡ്, സോ ആൻഡ് സോ ഡേറ്റിൽ വന്ന് ജോയിൻ ചെയ്യണമെന്ന്. ആ കുട്ടിക്ക് വലിയ സന്തോഷം, ആഹ്ലാദം, ആ കുട്ടി തുള്ളിച്ചാടി നടക്കുക. മറ്റേ കുട്ടിക്ക് വലിയ പ്രയാസവും, അടുത്ത് തന്നെയാ കോളേജ്, അധികം ദൂരമൊന്നുമല്ല കേട്ടോ. ഏതായാലും കൊള്ളാം. ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുമ്പോൾ, പണ്ട് നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് കുവൈറ്റിലൊക്കെ പോയി മടങ്ങി നാട്ടിൽ വന്ന് വിശ്രമിക്കുന്ന ഒരു കൊച്ചമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ കൊച്ചമ്മ പറഞ്ഞു, ദേണ്ട നീ തുള്ളാൻ വരട്ടെ, ചാടാൻ വരട്ടെ, ബാക്കി എന്തുവാ ചെയ്യണ്ടേ അതെടുത്ത് നോക്ക് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ കുട്ടിക്ക് ബോധോദയം ഉണ്ടായത്. ചെന്ന് ആ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുക, ജോയിൻ ചെയ്യുന്ന ആദ്യ ദിവസം തന്നെ യൂണിഫോമിൽ ഹാജരാകണം, ആദ്യം വീട് ഫീസ് ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ കൊടുത്തിരിക്കണം, ലീവ് എടുക്കാൻ നിർവാഹമില്ല, എടുക്കുന്നെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതലായാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ നിബന്ധനകളെല്ലാം. അത് ആർക്കുള്ളതാ? ആപ്ലിക്കന്റിനുള്ളതാന്നോ? അല്ല. ആർക്കുള്ളതാ? സ്റ്റുഡന്റിനുള്ളതാ, സ്റ്റുഡന്റിനുള്ളതാ. ശ്രദ്ധിക്കണേ, പ്രോസ്പെക്ടസ് ഒരേ സമയത്ത് ആപ്ലിക്കന്റിനെയും സഹായിക്കുന്നു, സ്റ്റുഡന്റിനെയും സഹായിക്കുന്നു.
ഈ സത്യവേദ പുസ്തകം മുഴുവൻ അരച്ചു കലക്കി കുടിച്ചിട്ടല്ല ആരും ദൈവമകനാകുന്നത്, ആരും ദൈവമകളാകുന്നത്.
സ്തോത്രം.
എന്നാൽ ഈ വേദപുസ്തകം നിർദ്ദേശിച്ചിട്ടുണ്ട് അടിസ്ഥാനപരമായി ദൈവമകനാകാൻ എന്ത് ചെയ്യണം. പ്രൈസ് ഗോഡ്. നീ പൂർണ്ണനായിട്ടല്ല നീ ആരാകുന്നത്, ദൈവമകനാകുന്നത്. പക്ഷെ പൂർണ്ണതയിലേക്കുള്ള തുടക്കം എന്ന വണ്ണം നിനക്ക് ദൈവമകനാകുവാൻ കഴിയും. മറ്റേ കുട്ടി ഏതാ അഡ്മിഷൻ കിട്ടാത്ത കുട്ടി, ആ കുട്ടി നോക്കിയപ്പോൾ മറ്റേ കുട്ടി യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്നു, ഒന്നാം തരം വെള്ള സാരി, വെള്ള ബ്ലൗസ്, ഏതാ സ്കേർട്ട്, ഏതാ അതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നു. ഈ കൊച്ചെന്തോടത്തുനിന്ന് അറിയാം, ആഹാ ഇതിനേക്കാൾ നല്ലത് എന്റെ ഇരിപ്പുണ്ടല്ലോ, അമ്മാച്ചൻ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ അത് ഇടാമെന്നും പറഞ്ഞ് ഒന്നാം തരം വെള്ള ഇട്ടുകൊണ്ട് ഇവളും ചെന്ന് ആശുപത്രി കൂടെ നടക്ക, ഇവള് നേഴ്സ് ആകുമോ?
ആകുമോ?
വെള്ളയും വെള്ളയും അല്ല ഒരാളെ എന്താക്കുന്നത്, നേഴ്സ് ആക്കുന്നത് കേട്ടോ. അഡ്മിഷൻ കിട്ടി പഠിച്ചുകൊണ്ട് പഠനം പൂർത്തീകരിച്ച ഒരു വ്യക്തിയാണ് ആരാകുന്നത്, നേഴ്സാകുന്നത്. നേഴ്സിന്റെ യൂണിഫോം ഒരാൾ ഇട്ടത് കൊണ്ട് ആരാകത്തില്ല, നേഴ്സാകത്തില്ല. ചെല്ലി പറയുന്ന കേട്ടുണ്ട്, നിങ്ങളെക്കാൾ ഞങ്ങൾ എത്ര നല്ലവരാണെന്നറിയാമോ, നിന്റെ നൽപ്പല്ല നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നത്, ദൈവവചനത്തിന്റെ വ്യവസ്ഥ പാലിക്കുന്നത്. സ്നേഹിതരെ, വേദപുസ്തകം മുഴുവനും പറയുന്നത് മുഴുവനും അനുസരിച്ചിട്ടല്ല ആരും ഇവിടെ ദൈവമകനാകുന്നത്, ദൈവമകളാകുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നുണ്ട് ദൈവമകനാകാൻ സിമ്പിളാ, ക്വൈറ്റ് സിമ്പിൾ. യോഹന്നാൻ 1:12, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. പ്രൈസ് ഗോഡ്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അധികാരം ഏതാണെന്നറിയാമോ, മിസ്റ്റർ ബുഷിന്റേതല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരം മിസ്റ്റർ മൻമോഹൻ സിംഗിന്റേതല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരം മിസ്റ്റർ കോഫി അന്നന്റെ അല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരം ദൈവം എനിക്ക് നിങ്ങൾക്കും തന്നിരിക്കുന്നു. എന്തിനുള്ള അധികാരം? വിശ്വാസത്താൽ ഏറ്റുമറച്ചാൽ ദൈവത്തിന്റെ പുത്രി പുത്രന്മാരാകുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ആ അധികാരം പ്രയോഗിക്കുക, യേശുവിനെ കൈക്കൊള്ളുക, അവരുടെ നാമത്തിൽ വിശ്വസിക്കുക, തുടക്കം കുറിക്കുക, അവരാ ദൈവത്തിന്റെ മക്കളാകുന്നത്. ആ മക്കളാണ് പിന്നെന്ത് ചെയ്യേണ്ടത്, വ്യവസ്ഥകൾ പാലിക്കണം. എന്ത് പറഞ്ഞ ആരും കരുതരുതേ പിന്നെന്തുമാകാമെന്ന്. ദൈവകനായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഇനി എന്തുമാകാം, ആരും കരുതരുത് കേട്ടോ. അങ്ങനല്ല പറഞ്ഞത്. ഓർത്ത് നോക്കിയ ഒരു കുട്ടി സ്റ്റുഡന്റാ, യൂണിഫോം ഇട്ടുകൊണ്ട് വന്നില്ല. അപ്പോൾ ക്ലാസ്സിൽ ചെന്നുടനെ ടീച്ചർ ചോദിച്ചു, ആഹാ എന്തോ പറ്റി, എന്താ യൂണിഫോം? അതെ, ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ലോറി വെള്ളം തെറിപ്പിച്ചു, ചള്ളവെള്ളം. അങ്ങനെ ഞാൻ ആ സാരി പിന്നിടാൻ ഒക്കാഞ്ഞിട്ട് ചെന്ന് അത് മാറി കളർ ഇട്ടോണ്ട് വന്ന, വേറെ വെള്ളയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, യു ആർ എക്സ്ക്യൂസ്ഡ് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇവൾ എന്ത് ചെയ്തു, യൂണിഫോം ഇടാതെ വന്നു. ഉടനെ ചോദിച്ചു, ആഹാ എന്താ നീ ഇന്ന് യൂണിഫോം ഇട്ടില്ല? അത് മാഡം എന്തോ പറയാനാ, പഴയായിരുന്നു, വെയിലത്തിട്ട് ഉണങ്ങിയില്ല, കറണ്ടും ഇല്ലായിരുന്നു തേക്കാൻ, അതുകൊണ്ട് ഇന്നും ഞാൻ കളർ ഇട്ടുപോയ. പ്ലീസ് എക്സ്ക്യൂസ് മീ. എന്ത് ചെയ്യും? ക്ഷമിക്കും കേട്ടോ. രണ്ടാം ദിവസം, മൂന്നാം ദിവസം അവൾ പിന്നെയും എന്ത് ചെയ്തു, യൂണിഫോം ഇടാതെ വന്നു. ചോദിച്ചതേ ഇല്ല, എന്ത് ചെയ്തെന്നറിയാമോ, മാഡം പറഞ്ഞു, ഗെറ്റ് ഔട്ട്, യു ആർ അണ്ടർ സസ്പെൻഷൻ ഫോർ അനദർ വീക്ക്. ആദ്യം സസ്പെൻഷൻ, പിന്നെ മുഷടത്തരം കാണിച്ചാൽ ഡിസ്മിസൽ കേട്ടോ. ആരും കരുതരുതേ ഒരിക്കൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് എന്നേക്കുമായി അങ്ങ് ആയിപ്പോയെന്നില്ല. ദിവസങ്ങൾ കഴിയും തോറും കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥയോട് നാം താതാത്മ്യം പ്രാപിക്കണം. ഇതിന് ദൈവം കൊടുത്ത മറ്റൊരു പേര് നമുക്കറിയാമല്ലോ, വീണ്ടും ജനനം എന്നാ, വീണ്ടും ജനനം. ഈ മാനസാന്തരം, വീണ്ടും ജനനം എന്നൊക്കെ പറഞ്ഞ എന്താ, ജനനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ശിശുവാ ജനിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ദിവസം ജനിച്ചവരാ. ഞാൻ ചോദിക്കുന്നു, ഇന്നത്തെ വെയിറ്റ് എന്നുണ്ടോ? ഇല്ല, കൂടിയ 3.5 അല്ലേ 4. അവയവങ്ങളെല്ലാം ഉണ്ടെങ്കിലും നാം എന്ത് ചെയ്തിട്ടില്ല, ഭക്ഷണം സ്വതവേ കഴിച്ചിട്ടില്ല, വസ്ത്രം ധരിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ അസ്തിത്വം അവിടെ തുടങ്ങിയിരിക്കുക. ഇതുപോലെ ജനിക്കുന്നത് എപ്പോഴും കുഞ്ഞാ കേട്ടോ. ഒരുവൻ ദൈവമകനാകുമ്പോൾ അവൻ ശൈശവദിശയിലാ, ശൈശവദിശയിൽ. ആ ശൈശവദിശയിൽ എന്തിന് സാധ്യതയുണ്ട്? ശൈശവഘട്ടത്തിലെ എല്ലാവിധമായിട്ടുള്ള പോരായ്മയ്ക്കും സാധ്യതയുണ്ട്. ഓർത്തു നോക്കിക്കേ, ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം വന്നു, കണ്ടു, എടുത്തുമ്മ കൊടുക്കാൻ തുടങ്ങി, ഓരോരുത്തരും അഭിപ്രായം പറയാൻ തുടങ്ങി, അപ്പന്റെ കൂട്ടിരിക്കുന്നു. വേറൊരാൾ പറഞ്ഞു, വല്യപ്പന്റെ ചെവിയ. വേറൊരു കൊച്ചമ്മ പറഞ്ഞു, നിങ്ങൾ അവന്റെ മാവിയെ കണ്ടിട്ടില്ല, ആ നെറ്റി കണ്ടോ, അത് തന്നെയാണ്. ഓരോരുത്തര് സമ്മാനം കൊടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, വാരിപ്പുണരുന്നു. എന്തൊരു ആനന്ദം, കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം, അപ്പന്റെ കൂട്ടിരിക്കുന്നു, വല്യപ്പന്റെ കൂട്ടിരിക്കുന്നു, മാവിയുടെ കൂട്ടിരിക്കുന്നു. എന്തെല്ലാം അഭിപ്രായം! പാൽക്കുപ്പി കൊണ്ട് കൊടുത്തു, പൗഡർ കൊണ്ട് കൊടുത്തു, കുട്ടിയുടുപ്പ് കൊണ്ട് കൊടുത്തു, എന്തെല്ലാം സമ്മാനങ്ങൾ, വലിയ സന്തോഷം, വലിയ ആഹ്ലാദം. നിർഭാഗ്യവശാൽ വർഷം 2 കഴിഞ്ഞു, ഈ കുഞ്ഞെന്ത് ചെയ്യുന്നില്ല, വളരുന്നില്ല. എന്ന് പറഞ്ഞാൽ വളർച്ചയുടെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല, കമന്ന് വീഴുന്നില്ല, മുട്ട വലിയുന്നില്ല, പിടിച്ചു നടക്കുന്നില്ല, എഴുന്നേൽക്കുന്നില്ല, ജനിച്ച പെടുതി കിടക്ക, ജനിച്ച പെടുതി. അന്നേരം ഈ വീട്ടിൽ വന്ന ഒരു അതിഥി ഈ കുഞ്ഞിനെ കണ്ടിച്ച് പറയാ, അപ്പന്റെ കൂട്ടിരിക്കുന്നു. എന്താ അപ്പന് സന്തോഷമുണ്ടോ ഇത് കേൾക്കാൻ? അപ്പൻ മനസ്സിൽ എന്തോ പറയും, നിന്റെ കണ്ണ എവിടാ ഇരിക്കുന്നു, എങ്ങനെ വന്നിരിക്കുന്നു?
ഈ അപ്പന്റെ തന്നെ കുഞ്ഞ, പക്ഷെ വളരാത്ത കുഞ്ഞ് അപ്പന്റെ കൂട്ടിരിക്കുന്നെന്ന് പറഞ്ഞ് ഒരപ്പനും സന്തോഷമില്ല കേട്ടോ.
മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം.
ഏത് യോഗത്തിനും അന്നു മുതൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്.
ഇന്ന് രാത്രിയിലും കൈവെക്കും, നാളെയും കൈവെക്കും, മറ്റന്നാ യോഗമുണ്ടെ അന്നും കൈവെക്കും,
അടുത്ത ആഴ്ച വേറെ കൺവെൻഷൻ ഉണ്ടെ അന്നും കൈവെക്കും.
ജനിച്ച പഴുതി കിടക്കുക.
ചിലരിങ്ങോട്ട് വരുന്നതേ ചാപിള്ളയായിട്ടാ. നാം ജനിച്ചാൽ മാത്രം പോരാ, എന്ത് വേണം?
വളരണം, വളരണം.
എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, വേദപുസ്തകം മുഴുവൻ അരച്ചു കലക്കി കുടിച്ചിട്ട് അതിന്റെ സമ്പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികത്തിൽ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവം പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും നാം വളരണം. ഒത്തു നോക്കിയ ഒരു കുഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോ ഒരിക്കലും വീഴാത്ത ഏതെങ്കിലും കുഞ്ഞുണ്ടോ? പിടിച്ചു പിടിച്ച് നടക്കുന്ന കുഞ്ഞിന് തോന്നി ഞാനാ നടക്കാറായി നടക്കാറായി. കുഞ്ഞെന്തെന്ന് പറയാ, കൈ വിട്ടൊന്ന് നടന്നു. ആദ്യത്തെ ചൂടിൽ കുഴപ്പമില്ല, രണ്ടാമത്തെ ചൂട് വെക്കും, ദാ താഴെ കിടക്കുന്നു. നിങ്ങൾ പറ, ഇങ്ങനെ വീണ ഏതെങ്കിലും കുഞ്ഞിനോട് ഏതെങ്കിലും അപ്പനോ അമ്മയോ അങ്ങോട്ട് ചെന്ന് ചിങ്ങനെ പറയുമോ, തട്ടലില്ലാത്തവനെ നീ വീണോടാ, നീ അന്നോടാ എന്റെ മോൻ വീണോടാ നീ എന്ത് പറയുമോ? സുബോധമുള്ള ഒരപ്പനും ഒരമ്മയും പറയത്തില്ല. വീണ കുഞ്ഞിനെ എന്തെടുക്കും? പപ്പ കൈ പിടിക്കും. എന്നിട്ട് പറയും, കുട്ടാ പപ്പ പിടിക്ക, നടക്ക് നടക്ക് നടക്ക്, പപ്പ സഹായിക്ക. വാരിപ്പുണരും, കോരിയെടുക്കും. വീണ കുഞ്ഞിനെ ശാസിക്കുകയല്ല, വീണ കുഞ്ഞിനെ തർജ്ജനം ചെയ്യുകയല്ല, വീണ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയല്ല, വീണ കുഞ്ഞിനെ വാരിക്കോരി കൊണ്ടു നടക്കുക.
വീഴ്ച വളർച്ചയുടെ ഭാഗമാ, വീഴ്ച വളർച്ചയുടെ ഭാഗമാ
കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരിക്കലൊന്ന് വീണു പോയെന്നും പറഞ്ഞ് പിശാച് വന്ന് നിന്നോട് പറയും നിന്നെ കൊണ്ട് ഇത് സാധ്യമേ അല്ല എന്ന്. അതിൽ നീ പെട്ടുപോകരുത് കേട്ടോ. നീ ശൈശവ ദിശയിലാണ്, അതുകൊണ്ട് വീണെന്നിരിക്കും, വീണെന്നിരിക്കും. പക്ഷേ ഒരു കാര്യം കൂടെ, എന്നും വീണുകൊണ്ടിരിക്കുകയല്ലേ കേട്ടോ. ഇതെത്തല്ലേ, എപ്പോഴാ എപ്പോഴാ ഈ പിടിച്ചൊക്കെ നടക്കുന്ന സമയത്ത് വീഴുമെന്നാ പറഞ്ഞത് കേട്ടോ. വയസ്സ് 12 ഇപ്പോഴും വീഴുകയാണെ പോളിയോയാ കേട്ടോ. വഴി തരാൻ കൊണ്ടു നട. ചിലർ ഇത് കേട്ടപ്പോ മനസ്സിൽ സന്തോഷിക്കുക, അപ്പൊ വീഴാം അല്ലയോ. ജയിലിനെ വീഴാമെന്നല്ല പറഞ്ഞത്,
ശൈശവ ദിശയിൽ എന്തുണ്ട്? വീഴാൻ സാധ്യതയുണ്ട്, വീഴ്ചയുണ്ട്.
പക്ഷേ
വീഴ്ച വളർച്ചയുടെ ഭാഗമാക്കണം.
ഒരു കുഞ്ഞു ചോദി നടക്കുമ്പോഴത്തേക്കും 10 വീഴുന്നു എന്ന് കരുതുക. കർത്താവ് എങ്ങനെ എണ്ണുന്നതെന്ന് അറിയാമോ? ആ വീഴ്ചയെ കൗണ്ട് ഡൗൺ ആ, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ബാക്കിയെല്ലാവരും വണ്ടിയത് എങ്ങനെയാ? 1 ആ കുഞ്ഞുട്ടി 1 വീണു, ആ ലീലാമ വീണു, 2 വീണു, 3 വീണു, 4 വീണു, ആ അഹം വീണു. സ്നേഹിതരെ, എന്നാൽ എന്റെ ദൈവം എങ്ങനെയാണെന്ന് അറിയാമോ? 10, 9, 8, 7. സ്നേഹിതരെ, കൗണ്ട് ഡൗൺ ആ ദൈവം ചെയ്യുന്നത് കേട്ടോ. സ്തോത്രം. എന്റെ ദൈവത്തിന് അറിയാം നീ എന്ന് ചോവിന് നടക്കുമെന്ന്. പ്രൈസ് ഗോഡ്. നിന്നെ തളർത്തുന്നവനല്ല എന്റെ ദൈവം, താങ്ങുന്നവനാ എന്റെ ദൈവം. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പൈശാചികൾ നിന്നെ വേട്ടയാടി അമ്മാനമാടി മനസാക്ഷിയുടെ ആക്ഷേപവും പേറി എനിക്കിനി ഒരിക്കലും ഒരു ശരിയായ ജീവിതം നയിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഈ ക്രൈസ്തവ ജീവിതം മുന്നേറുവാൻ, മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ തയ്യാറല്ലെന്ന് കരുതുന്നെങ്കിൽ ഇന്ന് രാത്രി ആ ചിന്തയോട് വിടപറ. സ്തോത്രം. വീഴുന്നവനെ താങ്ങുന്നവനാ എന്റെ ദൈവം. പക്ഷേ
വീണുകൊണ്ട് ഇരിക്കാൻ ലൈസൻസ് ഇല്ല കേട്ടോ, അതുകൂടെ ഓർത്തോടം.
അപ്പോൾ ന്യായമായ മറ്റൊരു ചോദ്യമുണ്ട്, ദൈവമകനും വീഴും പാപിയും വീഴും, അപ്പൊ പിന്നെ ഇതിൽ ഏതാ ദൈവമകൻ ഏതാ പാപി എങ്ങനെ അറിയും?
ന്യായമായ ചോദ്യമാ, രണ്ടുപേരും വീഴും.
അപ്പൊ പിന്നെ ഇതിൽ ഏതാ ദൈവമകൻ
അറിയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. രണ്ട് മൃഗങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം, 1 ആട്, മറ്റൊന്ന് പന്നി.
ഈ ആട് ഓടിപ്പോയ വഴിക്ക് തെന്നി ഒരു ചെളിക്കുഴിയിൽ വീഴും.
ആട് എന്ത് ചെയ്തു? ഉടൻ അവിടെ നിന്ന് എഴുന്നേറ്റു, ചെന്ന് കയ്യാലയിൽ ദേഹമിട്ട് ഒരക്കിയ.
ഓ, തെങ്ങയിൽ ദേഹമിട്ട് ഒരക്കിയ. ആടിന് ഭയങ്കര സങ്കടം. മേ മേ മേ, അയ്യോ ദേഹത്ത് ചെളി, അയ്യയ്യോ. ആടിന് സങ്കടം, അതിന്റെ മുഖത്ത് ഭയങ്കര സങ്കടം കേട്ടോ. ആട് വീണു, അറിയാനാ വീണത്, തെന്നിയാ വീണത്, അപ്രതീക്ഷിതമായാ വീണത്. വീണതിൽ ആട് ഖേദിക്കുന്നു, വീണതിൽ ആട് പശ്ചാത്തപിക്കുന്നു, വീഴാതിരിക്കുവാൻ ശ്രമം നടത്തുന്നു, ശുദ്ധീകരണം നടത്തുന്നു.
അതേസമയം മറ്റേ പുള്ളി, ഇപ്പോഴെപ്പോഴും അവന്റെ പേരെങ്ങനാ പറയുന്നേ,
ആ പുള്ളി ഓടിപ്പോയ വഴിക്ക് തെന്നിയാ വീണ കേട്ടോ. ആരും തെള്ളിയിട്ടതല്ല, മനഃപൂർവ്വം ചെന്ന് വീണതുമല്ല, തെന്നി വീണു. അയ്യോ, ആ പുള്ളിയുടെ സന്തോഷം ഒന്നും പറയണ്ട. പുള്ളി പറയുന്നത് ഇന്നലെ വീഴാൻ ഒത്തില്ലല്ലോ എന്ന്. ഇത്രയും നല്ല ചെളിക്കുഴി ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണല്ലോ അറിഞ്ഞേന്ന പുള്ളി പറയുന്നത്. പുള്ളി വീണു, വീണടത്ത് തുടരുന്നു, വീഴ്ചയിൽ സന്തോഷിക്കുന്നു, മറ്റുള്ളവരെ കൂടെ വീഴിക്കുന്നു. വ്യത്യാസം മനസ്സിലായോ? ദൈവമകനും ദൈവമകൻ അല്ലാത്തവനും തമ്മിൽ. ദൈവമകൻ വീണെന്നിരിക്കും പക്ഷെ പശ്ചാത്തപിക്കും, ദൈവമകൻ വീണെന്നിരിക്കും പക്ഷെ ഏറ്റുപറയും, ദൈവമകൻ വീണെന്നിരിക്കും പക്ഷെ യഥാസ്ഥാനപ്പെടും, ദൈവമകൻ വീണെന്നിരിക്കും പക്ഷെ ശുദ്ധീകരണം പ്രാപിക്കും, ദൈവമകൻ വീണെന്നിരിക്കും പിന്നെ വീഴാതിരിക്കാൻ സൂക്ഷിക്കും. സ്തോത്രം. അതേസമയം പാപിയോ വീഴ്ചയിൽ തുടരും, വീഴ്ചയിൽ സന്തോഷിക്കും, വീഴ്ചയിൽ ആനന്ദിക്കും, മറ്റുള്ളവരെ കൂടെ വീഴിക്കും. സ്തോത്രം. പിശക്, അറിയായ്മ, അജ്ഞത നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ധാരണ പിശകുകളോട് വിട പറയാം. സ്തോത്രം. ഗുഡ് ബൈ പറയാം. വചനത്തിന്റെ വ്യവസ്ഥയിലേക്ക്, തമ്പുരാൻ വെച്ച പ്രമാണത്തിന്റെ എസൻസ് കണ്ടന്റ് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഒരു തെറ്റിദ്ധാരണയോടെ പറഞ്ഞിട്ടിരിക്കാൻ ഞാൻ താല്പര്യപ്പെടുക. ഒരു കൂട്ടം ആളുകൾ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്റെ പാസ്റ്ററേ, ഇതിനപ്പുറത്തൊരു വ്യക്തിയുണ്ട്, ശക്തിയുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് യേശു എന്നും മാത്രമേ അദ്ദേഹത്തെ വിളിക്കാവോ? ഒരാൾക്ക് പല പേരില്ലേ? ഇതുപോലെ ദൈവത്തെ ഏത് പേരിൽ വിളിച്ചാൽ തന്നെ ആ ഒരാളല്ലയോ കേൾക്കുന്നത്. നേരാ ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ അറിയുന്ന ജെയിംസ് ജോർജ് എന്നാ കേട്ടോ, പക്ഷെ എന്റെ വീട്ടിൽ എന്നെ വിളിക്കുന്ന സജി എന്ന, എന്റെ വിശ്വാസികൾ എന്നെ വിളിക്കുന്ന പാസ്റ്റർ എന്ന, എന്റെ വിദ്യാർത്ഥികൾ എന്നെ വിളിക്കുന്ന സാറേ എന്ന, എന്റെ മക്കൾ എന്നെ വിളിക്കുന്ന ഡാഡി എന്ന, എന്റെ ഭാര്യ എന്നെ വിളിക്കുന്ന സഹിച്ചാന്ന, എന്റെ ജ്യേഷ്ഠൻ എന്നെ വിളിക്കുന്ന എടാന്ന, പേരൊരുപാടായല്ലോ എന്നും പറഞ്ഞ് എന്നെ ആള് വലുതായോ? ഇല്ലല്ലോ, ഒരാളല്ലേ, ഒരാളല്ലേ. ഇതുപോലെ ഏത് പേരിൽ വിളിച്ചാൽ എന്നാ, ഇവിടെ മൈക്ക് വെച്ച് വിളിക്കുന്ന പേരിൽ വിളിച്ചാൽ എന്നാ, ഏതാ ആ പേരിൽ വിളിച്ചാൽ എന്നാ, യേശു എന്ന് വിളിച്ചാൽ എന്നാ, ആ ഏത് പേരിൽ വിളിച്ചാൽ എന്നാ, ആളൊന്നല്ലയോ? നമുക്ക് തോന്നിപ്പോ നേരാന്ന് കേട്ടോ. ഓർക്കണേ, ആളൊന്നായനെ എപ്പോഴാന്നറിയാമോ? സ്വഭാവം ഒന്നായിരുന്നെങ്കിൽ. എവിടെയാ പ്രശ്നം? പ്രശ്നം എവിടാ? ഇവിടെ പല പേരെ വിളിച്ചപ്പോ ആളിന്റെ സ്വഭാവം മാറി. പാസ്റ്ററെ, ജെയിംസേ, സജി, എടാ, സഹിച്ച, ഡാഡി, സാറേ എന്നൊക്കെ വിളിച്ചപ്പോഴും സ്വഭാവം ഒന്നാ കേട്ടോ. കേട്ടോ, പേര് ഏതിൽ വിളിച്ചാലും ആളിന്റെ സ്വഭാവം ഒന്ന് തന്നെയാ, ഒന്ന് തന്നെ. സ്തോത്രം, സ്തോത്രം. ഇത് രാത്രി ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇവിടെ പല പേര് വിളിച്ചപ്പോ എന്ത് പറ്റിയെന്നറിയാമോ? പ്രത്യയശാസ്ത്രം മാറി, സ്വഭാവം മാറി. കേട്ടോ, സാക്ഷാൽ യേശുവെ എന്ന് നീ വിളിക്കുമ്പോൾ ആ യേശുവിനെ അഭിസംബോധന ചെയ്യുന്ന നീ വിഗ്രഹത്തെയും ആരാധിക്കുവാൻ സന്നദ്ധനാകുന്നെങ്കിൽ, അങ്ങനെ ഒരു വ്യവസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ സാക്ഷാൽ യേശു അല്ല നിന്റെ വിളി കേൾക്കുന്നത്. അതോർത്തോണം കേട്ടോ. സ്തോത്രം. തിരുവചനം എന്ത് പറയുന്നു? ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, നീനെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്. അവയെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ അരുത്. വിഗ്രഹാരാധികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ബിംബാരാധികൾ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ പോകും. ഞാൻ ചോദിക്കുന്നു, യേശുവേന്ന് തന്നെ നീ വിളിച്ചിട്ട് വിഗ്രഹത്തെ കൂടെ ആരാധിക്കുന്നുവെങ്കിൽ എങ്ങനെ ഈ യേശു നിന്റെ വിളി കേൾക്കും? പ്രൈസ് ഗോഡ്. സ്നേഹിതരെ, ഒരു സത്യം ഓർപ്പിക്കട്ടെ, പേര് പലത് വിളിച്ചോ, യേശുവേന്ന് വിളി, യഹോവേന്ന് വിളി, കർത്താവേന്ന് വിളി, ദൈവപുത്രാന്ന് വിളി, ഇമ്മാനുവേലേന്ന് വിളി, കേട്ടോ. പക്ഷെ വിളിക്കുമ്പോൾ എന്ത് വേണം? അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആളുടെ സ്വഭാവം ഈ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ളതായിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തെറ്റിദ്ധാരണ, ധാരണ പിശക് നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കും, നരകത്തിൽ കൊണ്ടെത്തിക്കും. കേട്ടോ, സ്തോത്രം. ഇന്ന് രാത്രി ധാരണ പിശകളോട് വിട പറഞ്ഞിട്ട് ജീവനുള്ള ഏക സത്യ ദൈവമായ, വഴിയായ, സത്യമായ, ജീവനായ യേശുവിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. സ്തോത്രം. ഓർത്തു നോക്കിക്കേ, ലോകപ്രസിദ്ധമായ, പ്രശസ്തമായ ഒരു ശില്പം, ആ ശില്പിക്ക് ഈ ശില്പം നിമിത്തം ഭയങ്കര പ്രസിദ്ധി കിട്ടിയിരിക്കുക. ലോകത്തിലെ ഏറ്റവും വിലയും ഈ ശില്പത്തിന് കിട്ടിയിരിക്കുക. കേട്ടോ, നിർഭാഗ്യവശാൽ ഈ ശില്പം സൂക്ഷിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഈ ശില്പം താഴെ വീണ് അത് പൊട്ടിപ്പോയി. ലോകപ്രസിദ്ധമായ ശില്പം, നോബൽ സമ്മാനം പോലും കരസ്ഥമാകുവാൻ ശില്പിക്ക് കാരണമായി തീർന്ന ശില്പം, വിലപിടിപ്പുള്ള ശില്പം കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. നിങ്ങൾ പറയൂ, എന്തേ ഇതിന്റെ സൂക്ഷിപ്പുകാരനെ ഇത് നിമിത്തം തൂക്കിലേറ്റുമോ? ശില്പം പൊട്ടുവാൻ കാരണക്കാരനായി തീർന്ന നിസ്സഹായ അവസ്ഥയിൽ അവിചാരിതമായി സംഭവിച്ചതാ? എന്തേ ആ സൂക്ഷിപ്പുകാരനെ ഇവിടെ ഏതെങ്കിലും കോടതി തൂക്കിലേറ്റുമോ? ഇല്ല, ഇല്ല. എന്തുകൊണ്ട്? അത് ഒരു ശില്പമാ. അതേസമയം ഓർത്തു നോക്കിക്കേ, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഒരു തമിഴ്നാട്ടുകാരൻ, 5 വർഷമായിട്ട് കഴിഞ്ഞുകൂടുക, 2 കൈയില്ല, 2 കാലുമില്ല. കേട്ടോ, ഭിക്ഷാടനം ചെയ്താ ജീവിക്കുന്നത്. കേട്ടോ, സ്വന്തമെന്ന് പറയുവാൻ അങ്ങേർക്ക് ആരുമില്ല. തികച്ചും ഭിക്ഷാടനം കൊണ്ട് യാചിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അഞ്ചു വർഷമായി അവിടെ കിടക്കുക കേട്ടോ. ഒരു ദിവസം കൊട്ടാരക്കര നഗരം ഉണർന്നത് ഒരു വാർത്ത കേട്ടുകൊണ്ട്, ഈ ധർമ്മക്കാരനെ, ഈ യാചകനെ ആരോ കുത്തിക്കൊന്നിട്ടിരിക്കുന്നു. കുത്തിക്കൊന്നു. നിങ്ങൾ പറയൂ, എന്തേ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതി? കേരളത്തിലെ ഭരണം പറയുമോ, ആഹാ ആരും പോലും ഇല്ലാത്തവനാ ശല്യം, അവൻ ഈ ദുഷ്ട ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ, അവന് ഈ കഷ്ടപ്പാട് നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ, ആർക്ക് വേണം, ഹാ ഇനി ആ ഡെഡ് ബോഡി മറവ് ചെയ്താൽ മതിയല്ലോ എന്ന് വെക്കുമോ? ഇല്ല. ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ, ഒരു നീതിന്യായ വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ കേട്ടോ, പോലീസ് ഉദ്യോഗസ്ഥരെന്നും പറഞ്ഞ് നിയമപാലകരുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കും? ഈ യാചകനെ കുത്തിക്കൊന്നതാരെന്ന് കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചിരിക്കും, ന്യായമായി ശിക്ഷിച്ചിരിക്കും. എന്തുകൊണ്ട്? ഇവിടെ തകർക്കപ്പെട്ടത് ശില്പമല്ല, വ്യക്തിയാ. പ്രൈസ് ഗോഡ്. ഇവിടെ തകർക്കപ്പെട്ടത് ബിംബമല്ല, വ്യക്തിയാ. ഇതുപോലെ ഒരു കാര്യം ഓർക്കണമേ, എന്റെ ദൈവമുണ്ടല്ലോ, നാം വിശ്വസിക്കുന്ന യേശു ഉണ്ടല്ലോ, ശില്പമല്ല, വിഗ്രഹമല്ല, ബിംബമല്ല, സങ്കല്പമല്ല, ഏതോ കഥാകാരന്റെ, കഥാകൃത്തിന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ വെറും ഒരു ഒരു കഥാപാത്രമല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു.
വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ, വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവാൻ, ധരയിൽ നടന്ന തൻ ചരണം നിങ്ങൾ കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി, അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. പരിശോധനകൾ വരികിൽ മനം പതറാതാശ്രയിച്ചിടുകിൽ, ബലഹീനതയിൽ കവിയും കൃപമതിയൻ ആശ്രയിച്ചിടുകിൽ. വിരവിൽ വിനകൾ തീരും സകലവും ശുഭമായി, വിരവിൽ വിനകൾ തീരും സകലവും ശുഭമായി. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. സ്നേഹിതരെ വരും വെടിഞ്ഞാൽ അതു യേശുവിനോടു നീ പറഞ്ഞാൽ, സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളെഴും തൻ കരത്താൽ. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും, നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. നശ്വര ലോകം വിട്ടു പിരിയും നാമതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാമെന്നാളറിയും, ലോകം വെറുത്തോർ വില നാമെന്നാളറിയും. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ.